പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അറിയാനുള്ള നമ്മുടെ ശ്രമം തുടരുകയാണ്. ഈ പ്രഭാഷണങ്ങളിലൂടെ വരാനിരിക്കുന്ന രക്ഷകനായി യേശുവിനെ അവതരിപ്പിക്കുന്ന പ്രവചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന വണ്ണം ഗലീലയിലെ നസ്രത്തിലുള്ള ഒരു കന്യകരടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെട്ടതും ആ ദൂതൻ്റെ സന്ദേശത്തിന് മറിയം സമ്മതം കൊടുത്തതും നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ അവതരിപ്പിച്ചു. മംഗലവാർത്ത എന്നറിയപ്പെടുന്ന ആ സംഭവം, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി അവതരിക്കും, അതിന് ഒരു കന്യകയുടെ സമ്മതം ആവശ്യമായിരുന്നു. മറിയം ആ സമ്മതം നൽകുകയും ചെയ്തു. ദൈവത്തിൻ്റെ ക്ഷണത്തിന് മനുഷ്യന് കൊടുക്കുന്ന ഭാവാത്മകമായ അനുസരണത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ മറുപടിയാണ് മറിയം നൽകിയത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് ഇനി നിറവേറട്ടെ എന്ന മറിയത്തിൻ്റെ മറുപടി ലഭിച്ചപ്പോൾ ദൂതൻ അവളുടെ അടുക്കൽ നിന്ന് മറഞ്ഞു. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് അടുത്ത സംഭവമാണ്. രണ്ട് മാതാക്കൾ തമ്മിൽ ഉള്ള കണ്ടുമുട്ടൽ. രക്ഷകൻ്റെ അമ്മയും രക്ഷകൻ്റെ മുന്നോടിയുടെ അമ്മയും തമ്മിലുള്ള കണ്ടുമുട്ടലും ആ കണ്ടുമുട്ടലിലൂടെ വെളിപ്പെടുന്ന രക്ഷാകര സന്ദേശവുമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കാൻ പോകുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദനം സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇപ്രകാരമാണ് ലൂക്ക സുവിശേഷകൻ ഈ കണ്ടുമുട്ടലിനെ വിവരിക്കുന്നത്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവരണം ആരംഭിക്കുക. യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണം എന്ന് ലൂക്ക പേരു പറയാതെ വിശേഷിപ്പിക്കുന്നത് ഐൻ കരീം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ്. ജെറൂസലത്ത് നിന്ന് ഏകദേശം 7 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിലേക്ക് നസ്രത്തിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ ദൂരമുണ്ട്. സാധാരണഗതിയിൽ 4-5 ദിവസം നടന്നെങ്കിലേ ആ സ്ഥലത്തെത്തൂ. ഇന്നത്തെ ഇതുപോലെ യാത്രാ സൗകര്യങ്ങളില്ല എന്ന് നമുക്കറിയാം. യാത്ര പുറപ്പെടുന്ന മറിയം ഏതാണ്ട് 13-14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് കൂടി ഓർക്കുക. ആ യാത്രയിൽ തന്നെ വലിയൊരു സാഹസികത ഉൾച്ചേർന്നിരിക്കുന്നതായി സുവിശേഷകൻ നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ആരുടെ കൂടെ പോയിയെന്നോ എങ്ങനെ കൂടെ പോയിയെന്നോ ഒന്നും ലൂക്ക പറയുന്നില്ല. അവൾ തിടുക്കത്തിൽ പോയി എന്നാണ് പറയുന്നത്. ധാരാളം കാരവൻ സംഘങ്ങൾ, തീർത്ഥാടകർ ഒക്കെ കടന്നു പോകുന്ന വഴിയാണ് നസ്രത്തിൽ നിന്ന് ജെറൂസലമിലേക്കുള്ള വഴി. ആ കൂടെയായിരിക്കും മറിയവും കൂടെ പോകുന്നത്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൾ തിടുക്കത്തിൽ പോയി എന്നാണ് പറയുക. എന്തോ ഒരു സെൻസ് ഓഫ് ഏർജൻസി, വലിയ തിടുക്കം അനുഭവപ്പെടുന്നുണ്ട്. എന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നില്ല, ആ ദിവസങ്ങളിൽ എന്നാണ്. പക്ഷേ ഗ്രീക്ക് ഭാഷയിലേക്ക് നോക്കിയാൽ അവൾ എണീറ്റ് പുറപ്പെട്ടു എന്നാണ് പറയുക. അധികം താമസിയാതെ തന്നെ ദൂതൻ്റെ അടുക്കൽ നിന്ന് സന്ദേശം കിട്ടി. അധികം താമസിയാതെ മറിയം യാത്ര പുറപ്പെടുകയാണ്. തിടുക്കമുണ്ട്. എന്തിനാണ് ഈ തിടുക്കം? എന്തിനാണ് മറിയം യാത്ര ചെയ്യുന്നത്? ലൂക്ക നമ്മോട് പറയുന്നില്ല. ധാരാളം വിവരണങ്ങൾ, വിശദീകരണങ്ങൾ ഇതിന് കൊടുക്കാറുണ്ട്. തൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് വിവരമറിഞ്ഞ് അവൾക്ക് ആവശ്യമായ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടത് എന്നാണ് പൊതുവെ നൽകുന്ന വിവരണം. ഇളയമ്മയെന്നോ കസിനെന്നോ വിശേഷിപ്പിക്കാറുണ്ട് എലിസബത്ത്. അവർ തമ്മിലുള്ള ബന്ധം ചാർച്ചക്കാരി എന്ന് മാത്രമാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. പ്രായവ്യത്യാസം കൊണ്ടായിരിക്കാം ഇളയമ്മ എന്ന് സഭാ പാരമ്പര്യം വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ 13-14 വയസ്സുള്ള പെൺകുട്ടി എന്തു സേവനമാണ് ഈ ഇളയമ്മയ്ക്ക് ചെയ്യാൻ പോവുക? അത് തന്നെയുമല്ല, ഈ 130-140 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഈ പെൺകുട്ടിക്ക് അവിടെ ചെന്ന് എന്തു ചെയ്യാൻ സാധിക്കും? ആ ഇളയമയെ ശുശ്രൂഷിക്കാനായിട്ട് വേറെ ആൾക്കാരൊന്നും അവിടെ ഇല്ലയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ സാധിക്കും. അതിനൊന്നും ഉത്തരം സുവിശേഷത്തിൽ നിന്ന് കിട്ടുകയില്ല. തന്നെയുമല്ല, ഇളയമ്മയ്ക്ക് സേവനം ചെയ്യാനാണ് മറിയം പോയതെന്ന് ലൂക്കൗട്ട് പറയുന്നുമില്ല. പിന്നെ എന്തിനായിരിക്കാം? ഒരു സുഹൃത്ത് സംഭാഷണത്തിന് വേണ്ടിയാണോ? ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് തന്നെയുമല്ല, തിരിച്ചു വരുമ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ജോസഫുമായി വിവാഹ വാഗ്ദാനം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലാൽ താൻ ഗർഭിണിയായി എന്നറിയുന്ന അവസരത്തിൽ മറിയം ഇപ്രകാരം ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നത് തികച്ചും സാഹസികം തന്നെയാണ്. ഒരുപക്ഷേ ദൂതൻ നൽകിയ അടയാളം അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയായിരിക്കുമോ പോവുക? അതിനും ലൂക്കാ സുവിശേഷകൻ മറുപടി പറയുന്നില്ല. അതുമല്ലെങ്കിൽ തനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ വലിയ ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ഒരുപക്ഷേ ഗ്രഹിക്കാനും പറ്റിയ ഉപദേശം നൽകാനും കഴിയുന്ന ഒരാൾ എന്ന നിലയിൽ തൻ്റെ ഇളയമ്മയുടെ അഥവാ ചാർച്ചക്കാരുടെ അടുത്തേക്ക് പോയതായിരിക്കുമോ? പല സാധ്യതകളുണ്ട്. പോയി എന്നല്ലാതെ എന്തിനു വേണ്ടി പോയി എന്ന് ലൂക്ക പറയുന്നില്ല. പക്ഷേ എന്താണ് പിന്നീട് സംഭവിക്കുന്നത് എന്ന് വിവരിക്കുമ്പോൾ ആ പോക്കിൻ്റെ ലക്ഷ്യവും നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. സംഭവിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. മറിയം എലിസബത്തിൻ്റെ ഉപദേശം തേടുകയല്ല, മറിയം എലിസബത്തിന് ശുശ്രൂഷ ചെയ്യുകയുമല്ല, മറ്റു ചില കാര്യങ്ങളാണ് ഈ സന്ദർശനത്തിലൂടെ സംഭവിക്കുക. അതാണ് സുവിശേഷകൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എടുത്തു പറയുന്നത്. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ചു, എലിസബത്തിനെ അഭിവാദനം ചെയ്തു. അത് സാധാരണ സ്വാഭാവികമായ സംഭാഷണമാണ്, സംഭവമാണ്, അഭിസംബോധന. വീട്ടിൽ വന്നു, ദീർഘദൂരം യാത്ര ചെയ്ത് സന്തോഷത്തോടുകൂടി ഈ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കണ്ടുമുട്ടി അഭിവാദനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രത്യേക സംഭവമുണ്ട്. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അത് സന്തോഷത്തിൻ്റെ അടയാളമാണെന്ന് എലിസബത്ത് പിന്നീട് പറയുകയും ചെയ്യും. ഇവിടെയാണ് സന്ദർശനത്തിൻ്റെ ലക്ഷ്യം വ്യക്തമാകുന്നത്. എന്തിനു വേണ്ടിയാണ് മറിയം വന്നത്? ഒരു വെറും സുഹൃത് സന്ദർശനം എന്ന നിലയിലോ ശാരീരികവും മാനസികവുമായൊരു സേവനം അനുഷ്ഠിക്കാനെന്ന രീതിയിലോ അല്ല മറിയം വരിക. മറിയം ഇപ്പോൾ വെറും ഒരു സ്ത്രീ മാത്രമല്ല താനും. അവളുടെ ഉദരത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചു കഴിഞ്ഞു. മറിയം ഇപ്പോഴൊരു വാഹകയാണ്, രക്ഷകനെ വഹിക്കുന്നവളാണ്, ക്രിസ്തോഫറസ് എന്ന് വേണമെങ്കിൽ പറയാം. രക്ഷകനെ ഉദരത്തിൽ വഹിക്കുന്ന മറിയമാണ് ഈ യാത്ര ചെയ്തെത്തിയിരിക്കുന്നത്. ആ രക്ഷകൻ്റെ സാന്നിധ്യം കൊണ്ടാണ് വാസ്തവത്തിൽ മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്തോടെ കുതിച്ചു ചാടുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് രണ്ട് മാതാക്കൾ തമ്മിലും അതോടൊപ്പം അവരുടെ ഉദരത്തിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ശിശുക്കൾ തമ്മിലുമുള്ള ഒരു കണ്ടുമുട്ടലാണ്, നാല് വ്യക്തികളുടെ ഒരു കണ്ടുമുട്ടൽ. ആ രണ്ട് വ്യക്തികൾക്ക് പ്രത്യേകതയുമുണ്ട്. നമുക്കറിയാം, എലിസബത്തിൻ്റെ ഉദരത്തിലുള്ളത് മുന്നോടിയാവാൻ, രക്ഷകന് വഴിയൊരുക്കാനായി അയക്കപ്പെടുന്ന ഏലിയായുടെ പ്രവാചക ധീരതയോടെ ചൈതന്യത്തോടെ രക്ഷകന് മുമ്പേ പോകുന്ന യോഹന്നാനാണ്. മറിയത്തിൻ്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് രക്ഷകൻ തന്നെയാണ്, ദൈവത്തിൻ്റെ പുത്രൻ, പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനത്താൽ മനുഷ്യനായി അവതരിച്ച ദൈവം തന്നെയാണ് മറിയത്തിൻ്റെ ഉദരത്തിലുള്ളത്. അപ്പോഴേ ഈ രക്ഷകൻ്റെ സാന്നിധ്യം എലിസബത്തിനും എലിസബത്തിൻ്റെ അജാത ശിശുവിനും എത്തിച്ചു കൊടുക്കുക എന്നതല്ലേ ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം? അപ്പോൾ സന്ദർശനം രക്ഷാകരമായി മാറുന്നു. ഈ കണ്ടുമുട്ടൽ ഒരു സുഹൃത്ത് സംഭാഷണത്തിനോ സുഹൃത്ത് സന്ദർശനത്തിനോ അപ്പുറത്ത് രക്ഷാകരമായ സുവിശേഷ പ്രഘോഷണത്തിൻ്റെതായ രക്ഷ എത്തിച്ചു കൊടുക്കുന്ന ഒരു സന്ദർശനമായി മാറുകയാണ്. തന്നെയുമല്ല, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് ലൂക്ക തുടർന്ന് പറയും. സന്തോഷത്താൽ ശിശു കുതിച്ചു ചാടുന്ന അവസരത്തിൽ മറിയത്തിൻ്റെ അഭിവാദന സ്വരം കാതുകളിൽ പതിക്കുന്ന നിമിഷത്തിൽ എലിസബത്തിൽ സംഭവിക്കുന്നത് അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. പരിശുദ്ധാത്മാവ് ഇതുവരെ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സ്വാഭാവികമായി എല്ലാ മനുഷ്യരിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നത് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും ശേഷവുമാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു മുന്നോടി എന്ന നിലയിൽ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ, മറിയത്തിൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാത്രയിൽ, എലിസബത്ത് എന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സംഭവിക്കുന്നു. അവൾ ആത്മാവിനാൽ നിറഞ്ഞു, അവളുടെ ശിശുവും ആത്മാവിനാൽ നിറയപ്പെടുകയാണ്. അത് നേരത്തെ പ്രവചനമുണ്ടായിരുന്നു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും എന്ന ദൂതൻ്റെ പ്രവചനം. ലൂക്ക 1:15 രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പ്രവചനം ഇവിടെ പൂർത്തിയാവുകയാണ്. മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ച മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശുവും ആത്മാവിനാൽ നിറഞ്ഞു. ആത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് ഒരു പ്രവാചികയായി മാറുകയാണ്. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു, മറിയത്തിൻ്റെ മഹത്വം ഏറ്റുപറയുന്നു. ഇത് രണ്ടും രക്ഷാകരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് സുവിശേഷകൻ കാണുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവൾ ഉദ്ഘോഷിച്ചു. ഉദ്ഘോഷിച്ചു എന്ന് വിവർത്തനം ചെയ്യുന്ന മലയാളത്തിൻ്റെ ഗ്രീക്ക് മൂലം അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാണ്. വലിയ സന്തോഷം ഉള്ളിൽ നിറഞ്ഞു കവിയുമ്പോൾ വരുന്ന ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സന്തോഷത്തിൻ്റെ ആ ഒരു ഉച്ചത്തിലുള്ള നിലവിളി പോലെയാണ് ഇവൾ എലിസബത്ത് ഇപ്പോഴിവിടെ പ്രഘോഷിക്കുക. അവൾ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു. ആ ഉദ്ഘോഷിക്കുന്നതാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തൻ്റെ ചാർച്ചക്കാരിയായ ബാലികയായ മറിയം, അവൾ വെറും ഒരു മനുഷ്യ സ്ത്രീ മാത്രമല്ല ഇപ്പോൾ. തീർച്ചയായും അവൾ മാനുഷിക സ്ത്രീ തന്നെ, പക്ഷേ അവൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം സ്വീകരിച്ചവളാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീത, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. എല്ലാ സ്ത്രീകളേക്കാളും ദൈവത്തിൻ്റെ കൃപ നിന്നിൽ നിറഞ്ഞിരിക്കുന്നു. നീ ദൈവത്തിൻ്റെ പ്രത്യേക കൃപാകടാക്ഷത്തിന് പാത്രീഭൂതയായവളാണ്. ദൈവകൃപ നിറഞ്ഞവളെയേ സ്വസ്തി എന്ന് ദൈവദൂതൻ അവളെ അഭിസംബോധന ചെയ്യുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാവുകയും ചെയ്യും. അബ്രാഹത്തെ ദൈവം വിളിച്ചപ്പോൾ ഇപ്രകാരം ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു, നീ ഒരു അനുഗ്രഹമായിത്തീരും, നിന്നിലൂടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നൽകുന്ന വിളിയും അതിനോടനുബന്ധിച്ച വാഗ്ദാനവുമാണത്, അനുഗ്രഹീതനാകും, നീ ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടമാകും. ഇതാണ് ഇവിടെ മറിയത്തെക്കുറിച്ച് പറയുക, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചവളാണ് നീ, ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഉറവിടവും നീയാണ്. തന്നെയുമല്ല നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിന്നിൽ മാംസം ധരിച്ചിരിക്കുന്നത്. ദൈവം തന്നെ നിൻ്റെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്നു. ആ ശിശുവാണ് സകല മനുഷ്യർക്കും വലിയ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഉറവിടമായി തീരുക. നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും എന്ന് ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം ഇവിടെ എലിസബത്തിൻ്റെ അധരങ്ങളിലൂടെ ഒരു യാഥാർത്ഥ്യമായി തീരുന്നതായി എടുത്തു പറയുകയാണ്. അനുഗ്രഹീതമാണ്. തുടർന്ന് പറയും, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? മറിയത്തെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ്. എൻ്റെ കർത്താവ് എന്നത് ദൈവത്തെ മാത്രം വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ബൈബിളിൽ. യാഹ്വേ എന്ന നാമം ബഹുമാനവും ആദരവും മൂലം ഉച്ചരിക്കാൻ മടിച്ചിരുന്ന യഹൂദർ യാഹ്വേ എന്ന പേര് കാണുമ്പോൾ അത് കർത്താവ് എന്ന് വിവർത്തനം ചെയ്യുമായിരുന്നു. ഇങ്ങനെയാണ് മിക്കവാറും എല്ലാ ആധുനിക ബൈബിൾ വിവർത്തനങ്ങളും ചെയ്യുന്നത്. യാഹ്വേ എന്ന നാലക്ഷരം കാണുമ്പോൾ അതിനെ ദ ലോർഡ് അഥവാ കർത്താവ് എന്ന് വിവർത്തനം ചെയ്യും. ഇവിടെ എൻ്റെ കർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്നത് മറിയത്തിൻ്റെ ഉദരത്തിൽ ജാതനായിരിക്കുന്ന ശിശുവിനെയാണ്. ആ ശിശു ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവം തന്നെയാണ് എന്ന് നേരത്തെ പറഞ്ഞു. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോഴും മറിയത്തിൻ്റെ യഥാർത്ഥ മഹത്വം അവൾ ദൈവത്തിൻ്റെ ദൈവപുത്രൻ്റെ മാതാവായി എന്നതാണ്. അപ്പം ആ മഹത്വം എലിസബത്ത് എടുത്തു പറയുന്നു, അംഗീകരിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ. ആ അമ്മയുടെ സാന്നിധ്യം കർത്താവിൻ്റെ തന്നെ സാന്നിധ്യമാണ്. മറിയം തനിച്ചല്ല വരുന്നത്. മറിയത്തിന് തനതായി പറയാനുള്ള മഹത്വമൊന്നുമില്ല. താനും അവളെ തിരഞ്ഞെടുത്തതാണ്. അവൾ കർത്താവിൻ്റെ അമ്മയായി മാറിയിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പും ഈ രക്ഷാകര പ്രവൃത്തിയിലുള്ള മറിയത്തിൻ്റെ പ്രത്യേക പങ്കുമാണ് മറിയത്തിൻ്റെ മഹത്വത്തിന് നിദാനമായി സുവിശേഷം എടുത്തു കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കത്തോലിക്കാ സഭയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. ഈ പ്രാർത്ഥന നമ്മൾ ഇപ്പോൾ പഠന വിഷയമാക്കിയ 2 ബൈബിൾ ഭാഗങ്ങളുടെ അടുത്തതാണ്. ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ദൈവദൂതൻ്റെ സന്ദേശം തന്നെയാണ്, നന്മ നിറഞ്ഞവളെയെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെയെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവം നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി. അപ്പോൾ ദൂതൻ നൽകിയ ആ അഭിവാദനം, രണ്ടാമത്തേത് എലിസബത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഉദ്ഘോഷണം, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇപ്പോൾ തികച്ചും ബൈബിളിൽ നിന്നെടുത്ത ഒരു പ്രാർത്ഥനയാണത്. അതുകൊണ്ട് ഇത് കത്തോലിക്കരുടെ കണ്ടുപിടുത്തമാണെന്നോ ബൈബിളിന് വിരുദ്ധമാണെന്നോ മാതാവിനെ ദൈവമായി പ്രഘോഷിക്കുന്നെന്നോ ആരെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ അത് ബൈബിൾ വേണ്ടത്ര ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഭാഗ്യവതിയായിത്തീരുന്നു, ദൈവത്തിൻ്റെ സന്ദർശനോട് സംഭവിച്ചിരിക്കുന്നു. അതാണ് എലിസബത്ത് പറയുക. തൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന ദൈവിക സാന്നിധ്യം അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം അവൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. ആ സാന്നിധ്യം അവളെ ആത്മാവിനാ നിറച്ചു. സന്ദർശനത്തിൻ്റെ സമയം തിരിച്ചറിയാൻ അവൾക്ക് സാധിച്ചു എന്നതാണ് പ്രത്യേകത. ഓരോ മനുഷ്യവ്യക്തിയുടെ അടുക്കിലേക്കും ദൈവം കടന്നു വരുന്നുണ്ട്. യേശു കടന്നു വന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ പിന്നീട് കാണും. യേശു ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരിച്ചറിയുന്നത് ശിമയോൻ, ഹന്ന എന്ന രണ്ട് വൃദ്ധരായ മനുഷ്യർ മാത്രമാണ്. യേശുവിൻ്റെ ജീവിതകാലത്ത് തിരിച്ചറിയുന്ന പലരുമുണ്ട്, പക്ഷെ തിരിച്ചറിയാത്ത പലരുമുണ്ട്. അവസാനം ആഘോഷപൂർവ്വം ജെറൂസലത്തേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനെ തിരിച്ചറിയാതെ പോയ പട്ടണത്തെക്കുറിച്ച് യേശു പറയുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. നിൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ മനസ്സിലാക്കിയില്ല. ലൂക്ക എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യത്തിൽ ഒലിവുമലയുടെ ചെരുവിൽ നിന്ന് ജെറൂസലം പട്ടണത്തെ നോക്കിക്കൊണ്ട് വിലപിക്കുന്ന യേശുവാണ്. നിൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ മനസ്സിലാക്കിയില്ല. നമുക്കെല്ലാവർക്കും ഉണ്ട് ഇതുപോലെ സന്ദർശനത്തിൻ്റെ സമയം. ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നൊരു സമയമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല അവിടുന്ന് കടന്നു വരുന്നത്. എലിസബത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ബാലികയിൽ തൻ്റെ ചർച്ചക്കാരിയായ മറിയത്തിൽ ദൈവം കടന്നു വരുമെന്ന്. പക്ഷേ അവൾ കടന്നു വന്നു, അവളുടെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചു. ഈ തിരിച്ചറിവാണ് പ്രധാനം. കടന്നു വരുന്ന ദൈവത്തെ തിരിച്ചറിയുക, കടന്നു പോകുന്ന നിമിഷങ്ങൾ പാഴാക്കി കളയാതിരിക്കുക. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? തുടർന്ന് പറയും, ഇതാ നിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്തോടെ കുതിച്ചു ചാടി. അതിനുശേഷം ഒന്നുകൂടി പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിന് ദൈവം നൽകിയ വലിയ ദാനങ്ങളാണ് ഇതുവരെ കണ്ടത്. പക്ഷേ മറിയത്തിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം എന്താണ്? അതും എലിസബത്തിൻ്റെ വായിലൂടെ, നാവിലൂടെ ലൂക്ക നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസിച്ചവൾ. മറിയത്തിൻ്റെ മാഹാത്മ്യം അവിടെയും അടങ്ങിയിരിക്കുന്നു. മറിയത്തിൻ്റെ മറുപടി വിശ്വാസമാണ്. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുക എന്ന മാനുഷികമായ രീതിയിൽ അസാധ്യമെന്ന കാര്യം ഇവിടെ സാധ്യമെന്ന് അവൾ വിശ്വസിച്ചു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ അതും അവൾ സ്വീകരിച്ചു. മറിയത്തിൻ്റെ ജീവിതം വിശ്വാസം നിറഞ്ഞ ജീവിതമായിരുന്നു. വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നെങ്കിൽ തലമുറ തോറും അവളെ രക്ഷകൻ്റെ അമ്മയായെടുത്ത് പ്രകീർത്തിക്കുന്നെങ്കിൽ അതിനടിസ്ഥാനമായി നിദാനമായി നിൽക്കുന്നതാണ് അവൾ വിശ്വസിച്ചു. പിതാവായ അബ്രാഹത്തെ വിശ്വാസികൾ പിതാവായി കാണുന്നെങ്കിൽ ഇവിടെ മറിയത്തെ വിശ്വാസികളുടെ മാതാവായി കാണാൻ സാധിക്കും. മറിയത്തിൻ്റെ വിശ്വാസം ഇവിടെ തുടങ്ങുകയാണ്. ദൂതൻ്റെ സന്ദേശത്തിന് കാതുകൊടുക്കുകയും അതിന് സമ്മതം മൂളുകയും ചെയ്തതോടുകൂടി ആ വിശ്വാസം ആരംഭിക്കുകയാണ്. പക്ഷേ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെയും മറിയം കടന്നു പോകുന്നതാവും. അത് നമ്മൾ പടിപടിയായിട്ട് കാണും. ഈ പരീക്ഷണങ്ങളെല്ലാം സംഭവിക്കുന്നത് യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണെന്ന് കൂടി ഓർക്കുക. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന സ്ഥാനമാണ് മറിയത്തിനുള്ളത്. ഈ കർത്താവിൻ്റെ അമ്മയാവുക എന്നത് വലിയ മഹത്വമുള്ള കാര്യമാണെന്ന് തോന്നാം. പക്ഷേ അതോടൊപ്പം വലിയ ദുഃഖകരമായ, ക്ലേശകരമായ കാര്യം കൂടിയായിരുന്നു. മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായ നിരന്തരമായ പീഡനങ്ങൾ, പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ, ദുഃഖങ്ങൾ, വേർപാടിൻ്റെ ദുഃഖം, അവസാനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ എന്നെ കൈവിടിഞ്ഞു എന്ന് നിലവിളിച്ചുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ മധ്യയെ കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന തൻ്റെ മകനെ കാണുമ്പോഴും ഈ വിശ്വാസം നഷ്ടപ്പെടാതെ അവൾ നിന്നു. കുരിശിൻ ചുവട്ടിൽ നിന്നു എന്നാണ് പറയുക. എല്ലാവരും ശവകുടീരത്തിലേക്ക് പോയപ്പോൾ ശവകുടീരത്തിലേക്ക് പോകാതെന്ന് മറിയവുമുണ്ട്. അപ്പോൾ ഇവിടെ ദൂതൻ്റെ ഈ സന്ദേശം മുതൽ ശൂന്യമായ കല്ലറ വരെ കടന്നു പോകുന്നതാണ്, നീണ്ടുപോകുന്നതാണ് മറിയത്തിൻ്റെ വിശ്വാസം. വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇപ്രകാരം ഒരു വിശ്വാസത്തിലേക്കാണ് മറിയം നമ്മെ ക്ഷണിക്കുന്നത്. ഇപ്രകാരം ഒരു വിശ്വാസത്തിന് മാതൃകയാവാനാണ് നമ്മളെല്ലാവരോടും ദൈവം ആവശ്യപ്പെടുന്നത്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കരുണയവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിനെ സന്ദർശിച്ച മറിയം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആദ്യത്തെ മാതൃകയായിരുന്നു. അവളിലൂടെ അങ്ങയുടെ രക്ഷാകര പ്രവൃത്തി ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ എലിസബത്ത് നിറഞ്ഞതും സ്നാപക യോഹന്നാൻ ആത്മാവിൻ്റെ പൂരിതനായതും മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോഴാണല്ലോ. അതുപോലെ ആ അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും ഞങ്ങൾക്കുണ്ടാകട്ടെ. ആ അമ്മയെപ്പോലെ വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.